Gospel in chapter 3.
മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം.
And we look at verse 10 to 12.
മൂന്നാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ.
And as we read these verses, I want you to notice this is the preaching of John the Baptist.
ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇക്കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ വാക്യം.
In all the three verses, he speaks about a fire.
ഈ മൂന്ന് വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു തീയെക്കുറിച്ച് യോഹന്നാൻ സംസാരിക്കുന്നു.
So, let's read it.
നമുക്കത് വായിക്കാം. പത്താം വാക്യം: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിനെ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഭീഷ്മർ അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും.
Here it speaks about the first fire is the fire of hell.
ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ തീയ എന്ന് പറയുന്നത് നരകത്തിലെ തീയാണ്.
Where those who don't bear good fruit are going to be cast forever.
ദൈവത്തിന്റെ ഹിതപ്രകാരം നല്ല ഫലം കായ്ക്കാത്തവരെ എന്നേക്കുമായിട്ട് തീയിൽ ഇട്ട് കളയുന്ന ഒരു നരകം.
See, God has placed us here like planted the trees in a field.
ഒരു തോട്ടത്തില് വൃക്ഷങ്ങളെ നട്ടിരിക്കുന്നത് പോലെ ദൈവം ഈ ഭൂമിയിൽ നമ്മെ ഓരോ സ്ഥലങ്ങളിൽ നട്ടിരിക്കുകയാണ്.
God was our creator.
ദൈവം നമ്മുടെ സൃഷ്ടാവാണ്.
He has every right to expect fruit from us.
സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തിന്, നമ്മെ നട്ടവനായിരിക്കുന്ന ദൈവത്തിന് നമ്മിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുവാൻ എല്ലാ അവകാശവുമുണ്ട്.
Just like a farmer when he plants a tree and waters it and spends a lot of money and fertilizer and everything else, he's got every right to expect some return from that tree.
ഒരു കൃഷിക്കാരൻ ഒരു വൃക്ഷം നട്ട് അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അതിന് വേണ്ടുന്ന പരിരക്ഷണങ്ങളൊക്കെ നൽകുമ്പോൾ ഫലം പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മിൽ നിന്ന് പ്രതീക്ഷയുണ്ട്.
There's a lot of preaching of the gospel today which gives people the impression that you're doing God a great favor when you give your life to Christ.
നിങ്ങൾ ക്രിസ്തുവിനെ കർത്താവിനായിട്ട് ദൈവത്തിനായി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വലിയൊരു ഉപകാരം ചെയ്യുകയാണ് എന്ന മട്ടിലുള്ളതായ ധാരാളം സുവിശേഷ പ്രസംഗങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയും.
There are sermons where you hear the preacher say, come on, give your life to Christ, he's waiting, how long are you going to keep him waiting outside your door of your heart, etc.
ചില സുവിശേഷ പ്രസംഗകർ ഇവണ്ണം പ്രസംഗിക്കാറുണ്ട്, ദയവായി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം, ആ വാതിൽ തുറക്കണം, അവിടുന്ന് എത്ര നാളായി വാതിൽക്കൽ കാത്തു നിൽക്കുന്നു അപേക്ഷാ സ്വരത്തില് ദൈവത്തിന് ഒരു ഉപകാരം ചെയ്യുന്നത് പോലെ നമ്മോട് പറയുന്നുണ്ട്.
You probably seen that picture of Jesus standing with the lamp knocking at the door.
നിങ്ങൾ പലരും ആ ചിത്രം, പ്രസിദ്ധമായ ചിത്രം കണ്ടിരിക്കും. കർത്താവായ യേശു ഒരു വാതിലിന്റെ വെളിയിൽ വന്ന് നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ആ ചിത്രം.
And you feel sorry for this poor man waiting outside. It might rain, it may get wet. Come inside.
കാറ്റും മഴയും ഒരുപക്ഷെങ്കിൽ ബുദ്ധിമുട്ടിച്ചേക്കും. വെളിയിൽ നിന്ന് ഈ പാവം വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവനോട് സഹതാപം തോന്നി വാതിൽ തുറന്ന് അകത്ത് കടത്തുന്ന ഒരു മനോഭാവത്തോടെ യേശുവിനെ സ്വീകരിക്കാൻ കഴിയും.
But that's not the way the gospel should be preached.
ദൈവത്തിന്റെ സുവിശേഷം ആ നിലയിലല്ല ഒരിക്കലും പ്രസംഗിക്കപ്പെടേണ്ടത്.
Because when you respond to that type of gospel, you feel, boy, I've done a tremendous thing giving my life to Christ. He should be thankful to me for the rest of my life.
ആ നിലയിലെ പ്രസംഗിക്കപ്പെടുന്ന ഒരു സുവിശേഷത്തോടെ നാം നമ്മുടെ ഹൃദയം തുറന്ന് പ്രതികരിക്കുകയാണെങ്കിൽ, യേശുവിനെ സ്വീകരിച്ചാൽ, പിന്നെ ഉള്ള ജീവിതകാലം മുഴുവൻ നാം ഏത് മനോഭാവത്തിലായിരിക്കും ജീവിക്കുന്നത്? ദൈവത്തോട് ഞാൻ വലിയൊരു, ദൈവത്തിന് വലിയൊരു ഉപകാരം ചെയ്തു, ഇനിയും ദൈവം എന്നോട് നന്ദിയുള്ളവനായിരിക്കണം എന്ന ഈ നിലയില്.
Response to a gospel leads to, first of all, I don't know whether it really brings conversion, and secondly, even if this person is converted, it's a very shallow type of conversion.
അങ്ങനെ ഉള്ളതായിരിക്കുന്ന നിലയിൽ ഒരാളെ യേശുവിനെ സ്വീകരിച്ചാൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഇനി അത് നടന്നാൽ തന്നെയും വളരെ ആഴം കുറഞ്ഞതായ ഒരു ക്രിസ്ത്യ ജീവിതമേ അതുപോലെ മനോഭാവമുള്ള ഒരാളിന് ഉണ്ടാകുക സാധ്യമാകൂ.
Now while there is truth in the fact that Jesus stands at the door and knocks,
നമ്മുടെ ഹൃദയ കവാടങ്ങളിൽ കർത്താവ് കാത്തു നിന്ന് മുട്ടുന്നു എന്നുള്ളത് സത്യമാണ്.
His graciousness,
അത് അവിടുത്തെ ദീർഘക്ഷമയും നല്ല മനസ്സിനെയും മാത്രമാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന കർത്താവിനെ നാം ഈ നിലയിലാണ് കാണേണ്ടത്.
Supposing you, when you were living, staying in my house for a few days, you stole some money from the cupboard.
നിങ്ങളിൽ ആരെങ്കിലും എന്റെ വീട്ടിലെ ചില ദിവസങ്ങൾ താമസിക്കുവാൻ ഒരു അവസരം ഉണ്ടായി. ആ സമയത്ത് നിങ്ങൾ ഞാൻ അറിയാതെ അലമാരിൽ നിന്നും കുറച്ച് പണം എന്റെ അലമാരിൽ നിന്നും മോഷ്ടിച്ചെന്നിരിക്കട്ടെ.
And I don't know about it and you just walk off with it.
എനിക്ക് ആ കാര്യം അറിഞ്ഞുകൂടാ. നിങ്ങൾ ആ പണവുമായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നു.
Or even if I know about it, I just ignore it.
ഒരുപക്ഷെ എനിക്ക് പണം നഷ്ടപ്പെട്ട നിന്നെ അറിഞ്ഞെങ്കിൽ തന്നെ ഞാനത് അവഗണിക്കുന്നു. ഞാൻ നിങ്ങളെ കള്ളനാണെന്ന് പ്രഖ്യാപിക്കുന്നില്ല.
After 20 years you come back and return that money to me.
20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കടന്നു വന്ന ആ പണം എനിക്ക് മടക്കി തരുന്നു.
How should you come?
ഏത് മനോഭാവത്തോടെയാണ് നിങ്ങൾ ആ പണവുമായി എന്റെ വീട്ടിലേക്ക് മടങ്ങി വരേണ്ടത്?
Should you come like a big maharaja walking into the room?
ഒരു വലിയ മഹാരാജാവിന്റെ മനോഭാവത്തോടെ നിങ്ങൾ വീട്ടിലേക്ക് വരികയാണോ ചെയ്യേണ്ടത്?
Should you come with great brokenness as a thief who's stolen something for 20 years
20 varsham vaigichu ee moshticha panam madaki theruvan aa oru manobhavathode hrudayam nurukkathode varuna oru kallane pole alle ningal varendathu.
That's how we should come to God.
Devathinte adukilekku naam aa manobhavathode aanu varendathu.
Lord, I should have given my life to you because it belonged to you right from the beginning.
Yana വളരെ മുൻപ് തന്നെ എന്റെ ജീവിതം അങ്ങേക്കായിട്ട് നൽകേണ്ടതായിരുന്നു. കാരണം എന്റെ ജീവിതം അവിടുത്തേതാണ്.
യു ക്രിയേറ്റഡ് മീ,
അവിടെ എന്നെ സൃഷ്ടിച്ചു.
നോട്ട് ഓൺലി യു ക്രിയേറ്റഡ് മീ വെൻ ഐ വാണ്ടഡ് അവേ ഫ്രം യു, യു റിഡീംഡ് മീ, പർച്ചേസ്ഡ് മീ ഇൻ ദി ക്രോസ്.
അവിടെ എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഞാൻ അങ്ങയിൽ നിന്നും.
ഐ റിയലി ബിലീവ് വി നീഡ് ടു ബി എൻ എക്സ്ട്രീംലി താങ്ക്ഫുൾ പീപ്പിൾ ബിക്കോസ് ദേർ ആർ സോ മെനി തിങ്സ് വി ഹാവ് വിച്ച് മെനി പീപ്പിൾ ഇൻ ദി വേൾഡ് ഡോണ്ട് ഹാവ്.
നമ്മെ സമയത്തോളം ലോകത്തിൽ മറ്റു പലർക്കും ഇല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നാം അത്യധികം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം.
Let me just say this in passing that we have a generation of young people growing up today who complain at the smallest little thing.
സന്ദർഭവശാൽ ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ മധ്യത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറ ചെറുപ്പക്കാർ വിശേഷാൽ ഏറ്റവും നിസ്സാരമായ ഒരു അസൗകര്യത്തിന് മുൻപിലും പരാതിപ്പെടുന്ന അസ്വസ്ഥരാകുന്ന ഒരു തലമുറ നമുക്ക് കാണാൻ
കഴിയും.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചെറുപ്പക്കാരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ പലരും വളരെ ആഴം കുറഞ്ഞ ഒരു ക്രിസ്ത്യ
ജീവിതമുള്ളവരായിരിക്കുന്നത്.
അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളുടെ സഹോദരങ്ങളെ ഒക്കെ ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, വെല്ലുവിളിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മകൾ ഓർത്ത് അത്യധികം
നന്ദിയുള്ളവരായിരിക്കുക.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം നൽകുന്ന മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഹൃദയത്തിൽ നന്ദിയുള്ളവരായിരിക്കുവാൻ പരിശീലിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പരാതിയില്ലാത്തവരായി ജീവിക്കുക.
You have lots of things in your home which millions of people don't have.
ഭൂമുഖത്തെ ലക്ഷോപലക്ഷം ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.
I've discovered that when we learn to give thanks for little things, it really draws us closer to the Lord.
ചെറിയ കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കുവാൻ നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹീതമായി തീരും.
I don't know whether you know that the 120 people when they were meeting on the upper room, they were praising God continually for 10 days and that's when the Holy Spirit fell.
നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ 2-ാം അധ്യായത്തിൽ നാം കാണുന്ന ആ 120 പേരോളം വരുന്ന കൂട്ടം മാളികമുറിയിൽ അവർ കാത്തിരുന്നപ്പോൾ അവർ തുടർച്ചയായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടായത്.
That's written in the last verse of Luke.
ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
They were continually praising God.
അവർ തുടർമാനമായി ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് പരിശുദ്ധാത്മാവരുടെ മേൽ ആവസിച്ചത്.
Think of the fire of God coming upon us.
21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ അഗ്നി കടന്നു വരുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ
കാണണം.
ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ദൈവത്തിന് നന്ദി പറയുവാൻ ഏത് ചെറുപ്പക്കാരൻ, യുവാവ്, യുവതി അഭ്യസിക്കുന്നോ അവരുടെ മേലാണ് ദൈവത്തിന്റെ അഗ്നി വരുവാൻ
പോകുന്നത്. Something that belonged to God in the first place.
നാം പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ മറന്നില്ല എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൽ നിന്നും ന്യായമായി അവിടുത്തെ വകയായിരുന്ന ജീവിതം മോഷ്ടിച്ചെടുത്ത മോഷ്ടാക്കളെന്നുള്ള നുറുക്കത്തോടെയാണ് നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് നമ്മുടെ ജീവിതവുമായി മടങ്ങി വരേണ്ടത്.
Those of you who have given your life to Christ, I want to ask you, have you given your life to Christ like that?
കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, യേശുവിന് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിച്ചത് ഈ ഒരു മനോഭാവത്തോടെയാണോ?
ഓർ മേബി യു ഡിഡ്ന്റ് ജസ്റ്റ് ഫീൽ സോറി ഫോർ ജീസസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ് ദി ഡോർ, ബട്ട് മേബി യു ഗേവ് യുവർ ലൈഫ് ടു ക്രൈസ്റ്റ് ബിക്കോസ് യു ഡിഡ്ന്റ് വാണ്ട് ടു ഗോ ടു ഹെൽ.
ഒരുപക്ഷേങ്കിൽ വാതിക്കൽ മുട്ടുന്ന ആ പാവം യേശുവിനോടുള്ള സഹതാപത്തോടെ ആയിരിക്കില്ല നിങ്ങളുടെ ഹൃദയവാതിൽ നിങ്ങൾ തുറന്നത്, മറിച്ച് നരകത്തിൽ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചത്.
ദാറ്റ്സ് ഗുഡ്.
അത് നല്ല കാര്യമാണ്, തിന്മയാണെന്ന് ഞാൻ പറയുകയല്ല.
Tell you right now, your entire Christian life will be shallow if you live like that.
നരകത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം യേശുവിനെ സ്വീകരിച്ച വ്യക്തികളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതം ഉടനീളം വളരെ ആഴം കുറഞ്ഞ ഒരു അനുഭവത്തിലേ നിങ്ങൾ പോവുകയുള്ളൂ.
See, I was converted 46 years ago and never in these 46 years did I give my life to Christ to go to heaven.
46 വർഷം കഴിഞ്ഞിരിക്കുന്നു ഞാൻ കർത്താവിനായി എന്റെ ജീവിതത്തെ കൊടുത്തിട്ട്. ഈ വർഷങ്ങളിലൊക്കെ എനിക്ക് വളരെ ഉറപ്പോടെ പറയാൻ കഴിയും, സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല എന്റെ ജീവിതത്തെ ഓരോ സമയത്തും ഞാൻ കർത്താവിന് അർപ്പിച്ചത്.
I did not give my life to Christ because I wanted to escape hell.
നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരു സമയത്തും ഞാൻ കർത്താവിന്റെ വഴിയെ പോകാൻ
തീരുമാനിച്ചു.
അടിസ്ഥാനപരമായി രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം കർത്താവിന് നൽകിയത്. ഒന്നാമതായിട്ട് എനിക്ക് ബോധ്യമായി എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ എനിക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളത്. ഇവിടെ തറയിൽ ഒരു 100 രൂപ നോട്ട് കിടക്കുന്നത് ഞാൻ കണ്ടുവന്നിരിക്കട്ടെ.
And it's not yours.
അത് നിങ്ങളുടേതല്ല.
You see it.
നിങ്ങളത് കാണുന്നു.
And you know who lost it.
ആരാണ് ഈ രൂപ നഷ്ടപ്പെട്ട ആള് എന്ന് നിങ്ങൾക്കറിയാം.
Supposing there was an announcement from the pulpit that somebody has lost 100 rupees.
ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യാണെന്നിരിക്കട്ടെ, ഒരു ഒരു സഹോദരന് 100 രൂപ നഷ്ടമായി എന്ന് നിങ്ങൾക്കറിയാം നഷ്ടമുണ്ടെന്ന്.
If you find it, please give it to brother so and so.
അത് ആരെങ്കിലും കണ്ടാൽ ഇന്ന സഹോദരന്റെ കയ്യിൽ അത് ഏൽപ്പിക്കണം എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ 100 രൂപ നോട്ട് കണ്ടെത്തുന്നു.
I want to ask all of you here.
എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ,
how many of you will keep it even for one day?
നിങ്ങൾ എത്ര പേര് ഈ നിങ്ങൾ കണ്ടെത്തിയ ഈ 100 രൂപ നോട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ പോക്കറ്റിൽ സൂക്ഷിക്കും?
I don't think any of you will do it.
ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെ ചെയ്യുകയില്ല എന്ന് എനിക്ക് തോന്നുന്നു.
I believe you are all much more honest than that.
നിങ്ങൾ തീർച്ചയായും ആ കാര്യത്തിൽ വിശ്വസ്തരാണ്, ഉടനെ നിങ്ങൾ പണം ഏൽപ്പിക്കും.
How do I know?
അത് എനിക്കെങ്ങനെ മനസ്സിലായി?
Because you all look so holy.
കാരണം നിങ്ങളെല്ലാം, നിങ്ങളുടെ മുഖം എനിക്കിപ്പം വെളിച്ചം കുറവാണെങ്കിലും കാണാൻ കഴിയുന്ന അളവിൽ എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ പരിശുദ്ധന്മാരാണ്.
It's like that. I felt I had something with me which didn't belong to me.
ഞാൻ പറഞ്ഞു വന്നത് പ്രാഥമികമായ കാരണം എന്റേതല്ലാത്ത, എന്റെ കൈവശം വന്ന് പെട്ടെന്നേ ഉള്ളൂ, ആ ജീവിതം എന്റേതല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ടായി. അത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല.
It didn't belong to me, but I was keeping it.
അത് എന്റെ വകയല്ല. ഈ കളഞ്ഞു കിട്ടിയ 100 രൂപ നോട്ട് പോലെ ഞാൻ അത് തന്നെ സൂക്ഷിക്കുകയായിരുന്നു.
I got convicted after nearly 20 years.
എന്റെ ലോകത്തിലെ ജീവിതത്തിന്റെ ഏതാണ്ട് 20 വർഷം പിന്നിട്ടപ്പോഴാണ് ആ കാര്യത്തിൽ ദൈവം എനിക്ക് ബോധ്യം തന്നത്.
This is not mine.
ഇത് എന്റെ വസ്തുവല്ല, എന്റേതല്ല. അത് ന്യായമായും ആർക്ക് അർഹതപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിക്ക് മടക്കി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ടായി.
യു ഡോണ്ട് ഡിസേർവ് എ ഗോൾഡ് മെഡൽ ഇഫ് യു റിട്ടേൺ ദാറ്റ് 100 റുപ്പീസ് ആഫ്റ്റർ കീപ്പിംഗ് ഇറ്റ് ഫോർ 20 ഇയേഴ്സ് യു ഫൈനലി റിട്ടേൺ ഇറ്റ് ടു ദ ഫെലോ ഹു ഓൺഡ് ഇറ്റ്.
കളഞ്ഞ കിട്ടിയ ആ 100 രൂപ നോട്ട് 20 വർഷം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചതിന് ശേഷം അത് മടക്കി നൽകുമ്പോൾ ആ ചെയ്ത സേവനത്തിന് ഒരു സ്വർണ്ണ മെഡൽ നിങ്ങൾ പ്രതീക്ഷിക്കുമോ?
യു ഡിസേർവ് എ ഗുഡ് സ്പാങ്കിംഗ് for keeping it for 20 years.
വാസ്തവത്തിൽ സ്വർണ്ണ മെഡൽ അല്ല നിങ്ങൾക്ക് കിട്ടേണ്ടത്, ചുട്ട അടിയാണ് കിട്ടേണ്ടത്. 20 കൊല്ലം നിങ്ങൾ കിട്ടിയ സാധനം സൂക്ഷിച്ചില്ലേ?
What do I deserve? A gold medal for giving my life to Christ after 20 years?
20 വർഷങ്ങളെ കാത്തിരുന്നതിനു ശേഷം എന്റെ ജീവിതം കർത്താവിന് കൊടുത്തതിനെ സ്വർണ്ണ മെഡൽ പ്രതീക്ഷിക്കുന്നു.
Lord, thank you that you forgive me and accept it.
കർത്താവ് എന്നോട് നീ കരുണ കാണിച്ച്, എന്നോട് ക്ഷമിച്ച്, എന്നെ നീ സ്വീകരിച്ചല്ലോ, അതിന് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു.
The reason I'm saying this is because I see so many young Christians who don't have a good foundation.
എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇത് പറയുന്നത്? പല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം, ഒരു നല്ല അടിസ്ഥാനം അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല.
We were thinking of Matthew 3:10, this good tree which doesn't bring good fruit is cast into the fire.
മത്തായി 3:10 നാം വായിച്ചത് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ, നരകത്തിന്റെ തീയിൽ ഇട്ട് കളയുമെന്നാണ് പറഞ്ഞത്.
The question is, does God have a right to expect fruit from my life?
പ്രസക്തമായ ചോദ്യം ഇതാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും നല്ല ഫലം പ്രതീക്ഷിക്കുവാൻ ദൈവത്തിന് അവകാശമുണ്ടോ?
That depends on whether the tree belongs to him or to me.
അതിന് ഉത്തരം വളരെ ലളിതമാണ്. ഈ വൃക്ഷം അവിടുത്തെ വകയാണോ അതോ എന്റെ സ്വന്തമാണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു.
Do I have a right to live my life as I feel like?
എനിക്ക് തോന്നുന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്ക് അവകാശമുണ്ടോ?
Do I have a right to choose whatever profession I like and go where I like and do what I like?
എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ തിരഞ്ഞെടുക്കുവാനോ എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോകുവാനോ എനിക്ക് അവകാശമുണ്ടോ?
That's like asking this question.
ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും?
You found that 100 rupee note which you know belongs to somebody else.
മറ്റാരുടെയെങ്കിലും വകയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആ 100 രൂപ നോട്ട് നിങ്ങൾ കണ്ടെത്തുന്നു.
Do you have a right to go and spend that in the market as you like?
നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും സാധനം അതുകൊണ്ട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നിങ്ങൾക്കറിയാം അതിന്റെ ഉത്തരം.
Unless you think that is yours.
അത് നിങ്ങളുടെ സ്വന്തമാണെന്ന് നിങ്ങൾ ധരിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടം പോലെ ചെലവഴിക്കാൻ കഴിയുള്ളൂ.
You somehow convince yourself this is mine, this is mine. Maybe some time ago I lost it, maybe there was somebody put it in my pocket and I must be mine in some way. We can convince ourselves of all types of lies.
ഏതരത്തിലുള്ള ഫോഷ്കും നമ്മളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കാനുള്ള അപാര സിദ്ധി നമുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ 100 രൂപ നോട്ട് കളഞ്ഞു കിട്ടിയതാണ് കുറച്ച് സമയം മുമ്പ്. എങ്കിലും ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, സജഷൻ കൊടുത്തു കഴിഞ്ഞു, ചിലപ്പോൾ എന്റെ പോക്കറ്റിൽ കിടന്നായിരിക്കും, ആരെങ്കിലും നേരത്തെ എനിക്ക് തന്നായിരിക്കും, എന്റെ തന്നെ ആയിരിക്കും എന്ന് ധരിച്ച് അതിഷ്ടം പോലെ ചെലവഴിച്ചാൽ എങ്ങനെ ഇരിക്കും?
That's how we think it's all right for me to choose my own life.
ആ 100 രൂപ നോട്ട് ഇഷ്ടം പോലെ ചെലവഴിക്കുന്ന വ്യക്തിയെപ്പോലെ ആയിരിക്കും നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ചും അങ്ങനെ ഇഷ്ടം പോലെ, ഇഷ്ടമുള്ള തൊഴില്, ഇഷ്ടമുള്ള വിലയിൽ സമയം ഒക്കെ ചെലവഴിച്ചാൽ.
But when we realize this, that the Lord created me and purchased me on the cross, I have absolutely no right on my life.
കർത്താവ് എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ഗ്രഹിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കുവാൻ കഴിയുകയില്ല.
I cannot choose a single thing in my life, like I cannot spend 1 paisa from that 100 rupee note.
ആ 100 രൂപ നോട്ടിലെ ഒരു പൈസ പോലും എന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ചെലവഴിപ്പാൻ അനുവാദമില്ലാത്തതുപോലെ എന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും എനിക്ക് വേണ്ടി ചെലവഴിപ്പാൻ എനിക്ക് അവകാശമില്ല.
I mean, if you give 99 rupees back to that person out of the 100, you're not doing such a great thing.
ഈ 100 രൂപയിലെ ഒരു 99 രൂപ, 1 രൂപയല്ലേ കുറച്ചുള്ളൂ, അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാനൊരു വലിയ സഹായം, ഔദാര്യം അദ്ദേഹത്തിന് ചെയ്തു, അങ്ങനെ കരുതുമോ?
Some people say, well, I've given 90% of my life to God and I think that's pretty good.
നിങ്ങൾ ചിലരെങ്കിലും ഒക്കെ വിചാരിക്കുമായിരിക്കും ഒരു ജീവിതത്തിന്റെ 90% ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു, അത് തന്നെ വലിയ കാര്യമല്ലേ.
It's like saying, I found 100 rupees, I gave 90 rupees back to the owner and I just decided to pocket the rest of the 10 rupees.
100 രൂപ കളഞ്ഞു കിട്ടിയതാണ്, 90 രൂപ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് കൊടുക്കാൻ തീരുമാനിച്ച്, 10 രൂപ പോക്കറ്റിൽ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പോലെയാണ്.
You're a thief.
10 രൂപയെ കൈവശം വെച്ചുള്ളെങ്കിലും നിങ്ങളുടെ പേര് മോഷ്ടാവെന്നാണ്.
You need to see this very clearly.
ഈ കാര്യം വളരെ വ്യക്തമായി നാം കണ്ടേ മതിയാവൂ.
When you give your entire life, your entire future completely to God, like I did when I was 19 and a half, is not a great thing.
19 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. എന്റെ ജീവിതത്തെ മുഴുവനായും കർത്താവിന് കൊടുത്തപ്പോൾ ഞാൻ ദൈവത്തിനൊരു ഉപകാരം ചെയ്യുകയായിരുന്നില്ല, അവിടത്തേക്ക് അർഹമായതും മടക്കി നൽകുക മാത്രമാണ്
ചെയ്തത്.
കഴിഞ്ഞ 46 വർഷക്കാലം ബോധപൂർവ്വം ഞാൻ അറിയുന്നിടത്തോളം ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിന് മാത്രമായി ജീവിക്കുവാൻ ഞാൻ തയ്യാറായെങ്കിൽ ദൈവത്തിന് ഞാൻ വലിയൊരു ഔദാര്യം ചെയ്യുകയായിരുന്നില്ല. തുടങ്ങാൻ തുടക്കത്തിൽ തന്നെ എന്റെ ജീവിതം കർത്താവിന്റെ വകയായിരുന്നല്ലോ.
നൂറ്
രൂപന്റെ യഥാർത്ഥ ഉടമസ്ഥന് ഞാൻ മടക്കി നൽകിയാൽ
തുടർന്ന
46 വർഷം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ രൂപ തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചില്ല എന്നുള്ളതെന്നൊരു മഹാകാര്യമാണോ?
നാൽപ്പത്തിയാറ്
വർഷക്കാലം ഞാൻ അദ്ദേഹത്തിന്റെ പോക്കറ്റ് അടിക്കാൻ ശ്രമിച്ചില്ല. 100 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണോ?
യുനോ മെനി ഓഫ് അസ് ഹാവ് നോട്ട് സീൻ ദാറ്റ് ഗിവിംഗ് ഔർ ലൈഫ് ടു ക്രൈസ്റ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്.
നമ്മിൽ പലരും ഈ കാര്യം മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അവിടുത്തെ വകയായ ജീവിതം അങ്ങേക്ക് കൊടുക്കുന്നു. കർത്താവിന് അവകാശപ്പെട്ട ജീവിതം കർത്താവിന് മടക്കി നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതം കർത്താവിനായി ഞാൻ കൊടുത്തപ്പോൾ അടിസ്ഥാനപരമായി ഒന്നാമത് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ബോധ്യം അതായിരുന്നു. എന്റെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ യാഥാർത്ഥ്യം എനിക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഞാൻ അത്യധികം
നന്ദിയുള്ളവരാണ്.
എന്റെ സ്വന്തമായിരിക്കുന്ന സ്വപ്നങ്ങൾ അഭിലാഷങ്ങളുമായി ജീവിക്കുവാൻ എനിക്ക് അവകാശമില്ല എന്ന് ഞാൻ ആദ്യമേ മനസ്സിലാക്കി.
ഐ ഹാഡ് നോ റൈറ്റ് ടു ബി വാട്ട് ഐ വാണ്ടഡ് ടു ബി ഓർ ഗോ വേർ ഐ വാണ്ടഡ് ടു ഗോ ഓർ മാരി ഹൂം ഐ വാണ്ടഡ് ടു മാരി. ഇറ്റ്സ് ഓൾ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ.
എനിക്ക് ഇഷ്ടമുള്ള നിലയിൽ ജീവിക്കുവാനോ ഇഷ്ടമുള്ളത് പോകുവാനോ ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കുവാനോ എനിക്ക് അവകാശം അതിനുശേഷം ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടു.
This is the reason for the shallowness of so many Christians in our day.
ഈ യാഥാർത്ഥ്യത്തിലേക്ക് വരാത്തതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അനേക വ്യക്തികൾ ചെറുപ്പക്കാർ വളരെ ആഴം കുറഞ്ഞ ജീവിതവുമായി തുടരുന്നത്.
This is why so many young people don't become prophets.
അതുകൊണ്ടാണ് നമ്മുടെ ഇടയിലുള്ളതായ പല ചെറുപ്പക്കാരും ദൈവത്തിന്റെ പ്രവാചകരായി തീരാത്തത്.
This is how they waste so much time on television and so little time studying the Bible.
അങ്ങനെയുള്ള വ്യക്തികൾ വളരെയധികം സമയം ടെലിവിഷന്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയും മുൻപിൽ ചിലവഴിക്കും, പക്ഷെ വളരെ കുറച്ചു മാത്രം ദൈവത്തിന്റെ വചനം പഠിക്കുവാനായി ഉപയോഗിക്കും.
And now there are so many hours people spend on the internet more than on television.
ടെലിവിഷനിലെ മുൻപിൽ ചിലവഴിക്കുന്നതിനേക്കാൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയം ചിലവഴിക്കുന്ന ധാരാളം
പേരുന്നുണ്ട്.
ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് പാപമല്ല, എന്നാൽ ദൈവവചനത്തെ അവഗണിച്ച് ദൈവത്തിന് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിച്ച് നമ്മുടെ ഇഷ്ടം പോലെ സമയം ചിലവഴിക്കുന്നത് തെറ്റാണ് എന്ന് നാം മനസ്സിലാക്കണം.
You know, if you get your conversion proper right at the beginning,
നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ ശരിയായ നിലയിലുള്ളതായിരിക്കുന്ന ഒരു മനസ്സാന്തരം വീണ്ടും നിങ്ങൾക്ക് ഉണ്ടായാൽ, ആ കാര്യം തന്നെ പിൽക്കാലത്തുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരിക്കും എന്ന് നാം ഓർക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. എന്റെ ജീവിതം കർത്താവിനായി ഞാൻ നൽകിയതിന്റെ രണ്ടാമത്തെ കാരണം ഇതായിരുന്നു. എന്നെ അത്യധികമായി സ്നേഹിച്ച കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം എന്റെ ഉള്ളിലുണ്ടായി.
I mean, I had to love him in return. That is the thing he wanted.
കർത്താവ് പ്രതീക്ഷിച്ചത് എന്നെ ആദ്യം അത്രയധികം സ്നേഹിച്ചവനെ ഞാനും മടക്കി സ്നേഹിക്കണം എന്നുള്ളതാണ്.
I couldn't give money as a substitute for my love.
ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം പണം കൊടുത്ത് അവിടുത്തെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുവാൻ എനിക്ക് കഴിയുകയില്ല.
Do a little work for him or help the poor or something like that.
കർത്താവിനായിട്ട് എന്തെങ്കിലും അല്പം കാര്യങ്ങളൊക്കെ ചെയ്യുക, പാവങ്ങളെയൊക്കെ സഹായിക്കുക, ഇതുകൊണ്ടൊന്നും അവിടുത്തെ ഹൃദയം തൃപ്തിപ്പെടുകയില്ല.
When a man loves a woman and marries her, what does he expect from her?
ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കുമ്പോൾ അവളിൽ നിന്ന് എന്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്?
Supposing she says, listen, I'll cook your food and I'll wash your clothes.
അവന്റെ ഭാര്യയായി തീർന്ന പെൺകുട്ടി പറയാതിരിക്കട്ടെ, നോക്ക്, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം പാകം ചെയ്തു തരാം, തുണിയൊക്കെ നനച്ചു തരാം.
But my heart belongs to somebody else.
എന്നാൽ എന്റെ ഹൃദയം ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ്.
I love somebody else.
വേറൊരാളെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ,
I'll do all the work in your house.
എന്നാൽ വീട്ടിലെ ജോലിയെല്ലാം വളരെ നന്നായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ,
Which husband will be happy with that?
ആ വാക്കുകൾ കേട്ട് ഏത് ഭർത്താവായിരിക്കും സന്തുഷ്ടനാകുന്നത്?
And I realized right at the beginning of my Christian life that Jesus wanted to have a relationship with me just like a husband and wife.
എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം എനിക്ക് ബോധ്യമായി. ഒരു വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഒരു ബന്ധം എന്നോട് കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്.
And just like a husband had absolute right over everything in his wife, Jesus had absolute right over everything in my life.
ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ ജീവിതത്തിലുള്ള എല്ലാ മേഖലയിലും പൂർണ്ണമായിരിക്കുന്ന അവകാശമുള്ളതുപോലെ കർത്താവായ യേശു അവന്റെ ആത്മമണവാട്ടിയായി എന്നിലും അതേ അവകാശമുണ്ട് എന്ന് ഞാൻ കണ്ടു.
If you give your life to Christ like that,
ee nilayil ningalude jeevitham ningal kathava yesu christuvine kai mariyal.
The same two reasons.
Yani paranja rendu karanangal konde.
Not the other two reasons to go to heaven or escape hell.
Swargathil poguvanulla aagraham kondo naragam olivakkanulla aagraham kondo alla.
But these two reasons.
Ippol njan paranja rendu karanangal.
I don't belong to myself.
ഞാൻ എന്റെ സ്വന്തമല്ല എന്നുള്ള ഒന്നാമത്തെ
കാര്യം.
ദൈവം എന്നെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവൻ പുത്രന്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. രണ്ടാമത്,
എന്നെ
ജീവന തുല്യം സ്നേഹിച്ച ദൈവം എന്നിൽ നിന്നും തിരിച്ച് സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള രണ്ടാമത്തെ ബോധ്യം.
ഐ കൻ ഗ്യാരണ്ടി യു ലേ സച്ച് എ ഗുഡ് ഫൗണ്ടേഷൻ ഇൻ യുവർ ലൈഫ് ടുഡേ.
ഈ രണ്ട് ബോധ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾ കർത്താവിനായി നിങ്ങളുടെ ജീവിതത്തെ നൽകിയാൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം പണിയപ്പെടുന്നത് ഉറപ്പുള്ള പാറമേലായിരിക്കും.
My desire is that all of you will give your life to Christ like this.
എന്റെ ഹൃദയത്തിന്റെ അത്യധികമായ ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരും ഈ നിലയിൽ കർത്താവിനായി നിങ്ങളുടെ ജീവിതത്തെ നൽകണം എന്നാണ്.
We can hear so many good things this weekend.
ഈ രണ്ടര ദിവസം നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ കേട്ടെന്ന് വരും.
But all of them will not help you if you don't have a good foundation.
നിങ്ങൾക്കൊരു നല്ല അടിസ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ കേൾക്കുന്ന ചിന്തിക്കുന്ന നല്ല കാര്യങ്ങൾ ഒന്നും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല.
Building a beautiful building and the foundation is not good.
അങ്ങനെ നിങ്ങൾ നല്ല കാര്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടാൽ, നല്ലൊരു അടിസ്ഥാനമില്ലാതെ മുകളിൽ മനോഹരമായിരിക്കുന്ന ഒരു വീട് പണിയുന്ന മണ്ടനെ പോലെ നിങ്ങളായി
തീരും. Something is not a good foundation, the whole thing will crumble.
50 lakh rupees mudakki manoharamaya oru bahunila mandiram ningal paniyunnu nirikkatte adisthanam mathram illengil adu endoru poshathamaanu.
Better to lay a good foundation first.
Onnamathe oru nalla adisthanam ilagatha oru adisthanam ningalude jeevathil undagatte.
After having observed so many believers in so many of our own churches, I have come to this conclusion, their foundation is not good.
നമ്മളോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പല സഭകളിലുള്ള നിരവധി സഹോദരങ്ങളെ ശ്രദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. പലരുടെയും ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പുള്ളതല്ല, വ്യക്തമല്ല.
I've seen young people like you starting out very well. 10 years later, they are backsliders.
നിങ്ങളെ പോലെയുള്ള പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ നല്ല തുടക്കം ക്രിസ്ത്യ ജീവിതത്തിൽ, പക്ഷേ 10 വർഷം കഴിഞ്ഞ് അവരെ ശ്രദ്ധിച്ച് നോക്കുക, അവർ വളരെ വളരെ ആഴം കുറഞ്ഞ
അനുഭവം.
മറ്റു ചിലര് പിന്മാറ്റത്തിലേക്ക് പോകുന്നില്ല, മീറ്റിംഗുകൾ മുടങ്ങാതെ വരും, പക്ഷേ അവരുടെ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ. രാവിലെ പറഞ്ഞതുപോലെ ഐസ് കട്ട പോലെ തണുത്ത ഹൃദയങ്ങളുമായി അവർ വിചാരിക്കുന്നത് അവരെ പോലെ ബുദ്ധിശാലികൾ ഇല്ലെന്നാണ്. കാരണം യേശുവിനെ സ്വീകരിച്ചു, മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിലാണ് പോകുന്നത്. ഭൂമിയിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും
ആസ്വദിക്കുന്നു.
കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ എത്ര വലിയ ഒരു ഞെട്ടലാണ് അവർക്കുണ്ടാകാൻ പോകുന്നതെന്ന് അവർ പലരും അറിയുന്നില്ല.
You know, the one who builds his house on the edge of the cliff,
ഒരു പാറക്ക്,
the one who is most in danger of collapsing and falling down one day.
കിഴക്കാൻ തൂക്കാതെ ഒരു പാറക്കെട്ടിന്റെ അങ്ങേയറ്റത്ത് അതിന്റെ ഏറ്റവും അരികിൽ ഒരു വീട് പണിയുന്ന വ്യക്തിയാണ് ഒരു ബുദ്ധിമുട്ടുള്ള ദിവസത്തിൽ താഴേക്ക് വീഴുവാൻ ഏറ്റവും അപകടത്തിലായിരിക്കും. ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങൾ ആ പാറക്കെട്ടിൽ നിന്ന് താഴെ വീഴുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു പാറക്കെട്ടിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അരികിൽ ആരും വീട് പണിയാറില്ല. എത്രയും അധികം മാറ്റി സ്ഥലം അനുവദിക്കുന്നിടത്തോളം മാറ്റിയ വീട് പണിയാൻ നാം ഒക്കെ ആഗ്രഹിക്കുന്നു.
What I mean is when we try to live on the edge of the world and sin and say, well, I'm just try to minimum to avoid these things, you're in great danger of falling over.
ലോകമയത്വം, ലോകസ്നേഹം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുടെ ആ മേഖലയുടെ അതിർവരമ്പിൽ അതിനെ കഷ്ടിച്ച് തൊട്ടു തൊടാതെ അങ്ങനെ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകുന്നവര് സുരക്ഷിതമായ അടിസ്ഥാനമുള്ളവരല്ല.
All this is solved when we realize I don't belong to myself, the Lord loved me, I have to love him with all my heart.
ഞാൻ എൻ്റെ സ്വന്തമല്ല, ഞാൻ മറ്റൊരുവന്റേതാണ് എന്നും അവൻ എന്നെ അത്യധികമായി സ്നേഹിച്ചു, തിരിച്ചു സ്നേഹിക്കുക എന്നുള്ളതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് ചെയ്യുവാൻ ഇടയാകരുത്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിക്കപ്പെടും.
We want to move on from there.
അവിടെ നിന്ന് നമുക്ക് മുൻപോട്ട് പോകാം.
We need to recognize that when God puts a fire in our heart, it's to purify us from certain things.
ഈ കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ തീയ ഇടുമ്പോൾ, അയക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുവാനാണ് ദൈവം ആ കാര്യം ചെയ്യുന്നത്.
Matthew 3:11 he speaks about our being immersed in a fire.
നാം വായിച്ച മത്തായി സുവിശേഷം 3:11 പറയുന്നത് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ തീയിൽ ഞാൻ സ്നാനം ഏൽപ്പിക്കുന്നതെന്നാണ്.
And then in verse 12 he speaks about an unquenchable fire burning up the chaff.
12 സകല പതിരിനെയും കത്തിച്ചു കളയുന്ന കെടാത്ത ഒരു തീയെക്കുറിച്ച് യോഹന്നാൻ സംസാരിക്കുന്നു.
He gathered the wheat into his barn, verse 12, and burned up the chaff with unquenchable fire.
12 വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? കോതമ്പ് അവൻ കളപ്പുരയിലെ സ്റ്റോർ ഹൌസിൽ കൂട്ടിവെക്കുന്നു, പക്ഷേ പതിര് തീയിലിട്ട് ചുട്ടുകളയും.
This can be looked at in two ways.
രണ്ട് വിധത്തിൽ ഈ പ്രസ്താവനയെ നമുക്ക് കാണുവാൻ കഴിയും.
You can look at it as the future day when Jesus will gather the wheat into heaven and send the chaff into hell.
ഒന്നാമതായി ഭാവിയിലേക്ക് നോക്കിയിട്ട് കർത്താവായ യേശുവിന്റെ മടങ്ങിവരവില് അവൻ യഥാർത്ഥത്തിൽ കഴമ്പുള്ളവരെ, യഥാർത്ഥത്തിൽ കോതമ്പായിരിക്കുന്നവരെ തന്റെ അടുക്കിലേക്ക് ചേർക്കുന്നതിനെ കുറിച്ച് നമുക്ക്
ചിന്തിക്കാം.
മറ്റൊരു വിധത്തിലും നമുക്ക് ഈ വചനത്തെ ചിന്തിക്കുവാൻ കഴിയും. ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുവാൻ
താല്പര്യപ്പെടുന്നു.
നിങ്ങളുടെയും എന്റെയും ഹൃദയത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ കുറെയൊക്കെ പതിരാണ്, കുറെയൊക്കെ കോതമ്പാണ്, ധാന്യമാണ്.
And I want all that chaff to be burnt up with an unquenchable fire.
ഒരിക്കലും കെട്ടുപോകാത്ത ഒരു തീ കൊണ്ട് നിരന്തരമായി എന്റെ ഹൃദയത്തിലുള്ള പതിരെല്ലാം കത്തിപ്പോകണമെന്നാണ് എന്റെ ആഗ്രഹം.
Do you want that?
നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ?
You know, when people have cancer.
ചിലർക്ക് കാൻസർ ചില സമയത്ത് പിടിക്കാറുണ്ടല്ലോ.
One of the treatment is radiation.
Cancer ulla chigilsayude oru reethi radiotherapy aanu namukkariyam.
They say that's like burning up the cancer.
Adu sadharanakarana bhashayil paranjal cancer ulla koshangale kattichu kalayiyanu.
And the doctor says, you want me to burn up the cancer?
Doctor rogiyodu chodikkiyanu ninde sharirathilulladayirikkunna കാൻസറിന്റെ കോശങ്ങളെ ഞാൻ കത്തിച്ചു കളയണോ?
The thing is with medical science, this burning up the cancer sometimes destroys some of the good parts of the body too.
വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗബാധിതമായിരിക്കുന്ന കോശങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായി റേഡിയേഷൻ നടത്തുമ്പോൾ ഒരു പക്ഷേ കുറെ നല്ല കോശങ്ങളിലൂടെ മരിച്ചുപോയെന്ന്
വരാം. But even then people are willing to submit to it because I see this cancer is deadly. Burn it up, even if some parts, other things get burnt up, let's get rid of it.
Cancer ennu parayunna rogam maaragamaana ennu namukku ariyavunnundu. Angane kurichu nalla koshangal nashtapadan saadhyade undengilum doctorude nirdeshathine namukku vazhipadarille, sammadam moolarille.
People go for chemotherapy for healing from cancer.
Cancerine pradharathilulla mattoru pradhanapetta prathividhi chemotherapy aanu, marunnu kuthivekkunna reethi.
Lose all their hair.
അങ്ങനെ വളരെ ശക്തമായിരിക്കുന്ന മരുന്നുകൾ ശരീരത്തിൽ കുത്തിവെച്ചതിന്റെ ഫലമായി മുടിയൊക്കെ നഷ്ടപ്പെട്ടവരെ
കണ്ടിട്ടില്ലേ?
സ്ത്രീകള് നിവൃത്തിയുണ്ടെങ്കിൽ അവരുടെ ഒരു മുടിയെ തൊടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ മുടി നഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ?
cancer never sent anybody to hell.
എന്നാൽ ഒരു യാഥാർത്ഥ്യം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ക്യാൻസർ ബാധിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒറ്റ വ്യക്തി പോലും നരകത്തിൽ പോയിട്ടില്ല.
Sin has sent millions to hell.
എന്നാൽ പാപം അത്യധികം മാരകമാണ്, ലക്ഷങ്ങളെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന മാരകമായ കാര്യം.
God says I can send a fire into your heart to burn up the sin. Do you want it or not?
നിങ്ങളെ നരകത്തിൽ കൊണ്ടെത്തിക്കുവാൻ നിശ്ചയമായും കഴിയുന്ന പാപത്തിന്റെ ബീജങ്ങളെ കത്തിച്ച് കളയുവാൻ ഒരു സ്വർഗീയ അഗ്നി നിന്റെ ഹൃദയത്തിലേക്ക് അയക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും?
Yes or no? You want it to be burnt up or not?
നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ആ പാപത്തെ കത്തിച്ചു കളയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അതോ നിങ്ങൾക്ക് അതിനെ ഭയമാണോ?
Tell me, yes or no?
Yes, അതെ എന്നാണ് മിക്കവരും പറയുന്ന മറുപടി.
And the rest of you?
ബാക്കിയുള്ളവർക്ക് സംശയമാണോ അതോ വേണ്ടെന്നാണോ?
What you want to fast and pray about it and think whether you should get rid of your cancer?
നിങ്ങളുടെ ക്യാൻസർ മാറാൻ വേണ്ടി എന്തെങ്കിലും ചികിത്സ ചെയ്യണോ വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ഉപസിച്ച് പ്രാർത്ഥിക്കണമെന്നാണോ ബാക്കിയുള്ളവർ വിചാരിക്കുന്നത്?
I hope you are keeping quiet only because you are shy.
നിങ്ങൾ പലരും മൗനമായിരിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ ലജ്ജയാണ് എന്ന് ഞാൻ കരുതുന്നു.
Say yes to God.
ദൈവത്തോട് അതെ എന്ന് പറയുവാൻ ധൈര്യം.
Lord, I want this unquenchable fire to burn up all the cancer in my life.
ഒരിക്കലും കെട്ടുപോകാത്തതായിരിക്കുന്ന സ്വർഗീയാഗ്നി കൊണ്ട് എന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പാപത്തിന്റെ എല്ലാ കോശങ്ങളെയും കത്തിച്ചു കളയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് ദൈവത്തോട് പറയാം.
That's not the unquenchable fire, that's some other fire.
നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒരിക്കലും കെട്ടുപോകാത്ത തീയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്നുമല്ല, ഇത് വേറെ ചില വെടിക്കെട്ടാണ്.
We need that fire which will get rid of all the habits which are displeasing to God in our life.
കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളെയും നീക്കിക്കളയുന്ന, ദൂരീകരിക്കുന്ന ദൈവത്തിന്റെ തീയാണ് നമുക്ക് വേണ്ടത്.
Why do you find grown up people, men and women in the church gossiping still?
സഭയിലുള്ളതായിരിക്കുന്ന മുതിർന്ന സഹോദരങ്ങളെ ഇന്നും സഭയിൽ വന്നിട്ട് വർഷങ്ങളായിട്ടും പരദൂഷണം പറയുന്നതിന്റെ കാരണം എന്താണ്?
They have never allowed that unquenchable fire to burn up the chaff. That's all.
അവരുടെ ജീവിതത്തിലുള്ള പതിരായിരിക്കുന്ന ഈ ദുസ്വഭാവത്തെ കത്തിച്ചു കളയുവാൻ ദൈവത്തിന്റെ കെടാത്ത തീയെ അവരനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം.
They would rush to the hospital for chemotherapy or radiation if they got cancer.
ക്യാൻസർ ഉണ്ടെന്ന് അറിയുന്ന മാത്രയിൽ കീമോതെറാപ്പിക്ക് വേണ്ടിയോ റേഡിയേഷന് വേണ്ടിയോ ഹോസ്പിറ്റലിലേക്ക് പരക്കം പായുന്നവരാണ് അങ്ങനെയുള്ളവർ.
They don't rush to God to get rid of sin because they have not seen the seriousness of sin.
പാപത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് പാപത്തെ കത്തിച്ചു കളയുവാൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടുവാൻ അവർക്ക് തിടുക്കമില്ല.
You know, one of the great schemes of the devil is not to let you see the seriousness of sin.
പിശാചിന്റെ തന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറയട്ടെ, പാപത്തിന്റെ ഗൗരവം നിങ്ങൾ കാണാതെ വണ്ണം അവൻ നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കുക.
The Holy Spirit is pictured in verse 11 as fire.
Immersed
in Holy Spirit and fire, it means the Holy Spirit is the fire.
11-ാം വാക്യത്തിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിന്റെ തീയിൽ എന്ന് തന്നെ നാം മനസ്സിലാക്കണം.
And that fire is this unquenchable fire that must burn up all the chaff in my life.
എന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന എല്ലാ പതിരിനെയും കത്തിച്ചു കളയുന്ന ദൈവത്തിന്റെ കെടാത്ത തീയാണ് ആ പരിശുദ്ധാത്മാവെന്ന് നാം കാണണം.
Let's call it the cancer. That's a better word than the chaff.
പതിരെന്ന് പറയുന്ന സ്ഥാനത്ത് നാം ക്യാൻസർ എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല, ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ തീയ.
There are cancers in my life, more than one.
എന്റെ ജീവിതത്തിൽ ഒന്നിലധികം ക്യാൻസറുകൾ ബാധിച്ച ഒരുവനാണ് ഞാനെന്ന് കാണണം.
Lusting with the eyes is a cancer.
നമ്മുടെ കണ്ണുകൾ കൊണ്ട് മോഹിക്കുക എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള ക്യാൻസറായി നാം കാണണം. കോപമെന്ന് പറയുന്നതും ക്യാൻസറിനേക്കാളും ഒട്ടും കുറഞ്ഞതല്ല.
Selfishness is a terrible cancer.
സ്വാർത്ഥത എന്ന് പറയുന്നത് ഭയാനകമായിരിക്കുന്ന ക്യാൻസറാണ്.
Pride that makes other people feel small is a cancer.
മറ്റുള്ളവരെ നമ്മുടെ ദൃഷ്ടിയിൽ കൊച്ചാക്കി കാണിക്കുന്ന നിഗളമെന്ന് പറയുന്നത് ഒരുതരം അർബുദമാണ്.
Many, many other things like that.
അതുപോലെയുള്ളതായിരിക്കുന്ന നിരവധി വിധത്തിലുള്ളതായിരിക്കുന്ന ക്യാൻസറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്.
100 years of self-discipline will not remove any of these things from your life.
എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, നിങ്ങൾക്കൊരു ദീർഘായുസുണ്ടായി, 100 വർഷം ഭൂമിയിൽ കിട്ടുകയാണെങ്കിലും നിങ്ങളുടെ ശിക്ഷണം കൊണ്ട് ഡിസിപ്ലിൻ കൊണ്ട് ഈ കാര്യങ്ങളെ ഒന്നും ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന് അങ്ങനെയുള്ള ക്യാൻസറുകളെ നീക്കുവാൻ കഴിയും എന്ന് നാം
അറിയാം.
നാം എന്താണ് ഇവിടെ വലിയ അക്ഷരങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്? ദൈവം തന്നെ തന്റെ അഗ്നിയെ അയക്കുന്ന ഒരു
പ്രതിഭാസമാണ്.
നാദാവും അബീഹുവും ചെയ്തതുപോലെ നാം സ്വയമായി ആ അഗ്നി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല.
God says, will you let me fill you with the Holy Spirit to purify your inner being?
ദൈവം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിക്കുവാനായിട്ട് എന്റെ അഗ്നി അയക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് മാത്രമാണ്.
We say, Lord, why don't you come and do it immediately and finish the whole job?
നമ്മൾ കർത്താവിനോടൊപ്പം ചോദിക്കും, എന്തിനാ വൈകിക്കുന്ന കർത്താവേ, വേഗത്തിൽ തീയൊന്നയച്ച് ഈ പണിയൊന്ന് അവസാനിപ്പിക്കണേ വേഗത്തിൽ. ദൈവം ഒരൊറ്റ ദിവസം കൊണ്ട് നാം ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ തന്നെ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണ് എന്ന്
പറയാം.
ശുദ്ധീകരണം എന്ന് പറയുന്നതായ ആ വലിയ കാര്യം ചിലപ്പോൾ 50 വർഷമൊക്കെ എടുക്കുന്നതിന്റെ കാരണം എന്താണ്? എത്രയധികം ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും നാളെ പ്രഭാതമാകുമ്പോഴേക്കും നാം ആരും കർത്താവായ യേശുവിനെ പോലെ ആയിത്തീരുകയില്ല. ഒരുപക്ഷെ 50 വർഷം നമുക്ക് ആയുസിനെ ഉണ്ടെങ്കിൽ അത് എടുത്തെന്ന് വരാം, എന്നാൽ നമുക്ക് തുടങ്ങാൻ കഴിയും. ദൈവം എന്തുകൊണ്ടാണ് അത്രയും കൂടുതൽ സമയം എടുക്കുന്നത്? ഒരുപാട് പുസ്തകം 23-ാം അധ്യായത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം.
The Lord was telling Israel here that I'm going to send you into the promised land of Canaan.
ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കാൻ പോവുകയാണ്.
That is for us that life of total victory over sin.
കനാൻ പൂർണ്ണമായും അവർക്ക് കീഴടങ്ങുന്നതായിരിക്കുന്ന ആ ചിത്രം നിങ്ങൾ ഓർക്കണം. നമ്മുടെ ശരീരത്തിന് ഒരു സാദൃശ്യമാണ്, പൂർണ്ണമായും പാപത്തിന്റെ മേലുള്ള ജയം.
Exodus 23 verse 20.
പുറപ്പെടുവ 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നോക്കാം.
I'm going to send an angel before you to guard you along the way to bring you into the place which I have prepared.
ഇസ്രായേലിലെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു.
23-ാം വാക്യം. He's going to bring you into the land of the Amorites, Hittites, Perizzites, Canaanites, Hivites, Jebusites, and I'll completely destroy them.
ഞാൻ അയക്കുന്ന ആ ദൂതൻ നിനക്ക് മുൻപായി നടന്ന് അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവ്യർ, യെബുസ്യർ എന്നിവരുടെ ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകും, അവരെ ഞാൻ
നിർമൂലമാക്കും.
ഇപ്പോൾ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശം കൈയടക്കി വാഴുന്ന ജാതികളുടെ പേരാണ് നാം
വായിച്ചത്.
കർത്താവ് എന്താണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ വിവിധ തരത്തിലുള്ള മോഹങ്ങൾ അടക്കി വാഴുകയാണ്. കോപം,
bitterness,
കയ്പ്,
selfishness,
സ്വാർത്ഥത,
pride,
നിഗളം,
an unforgiving spirit,
ക്ഷമിക്കാത്ത മനോഭാവം,
covetousness,
അത്യാഗ്രഹം,
quarrelsomeness,
വഴക്കടിക്കുന്ന സ്വഭാവം,
gossiping, backbiting,
പരദൂഷണം പറയുന്നതും മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുന്നതും.
These are the Amorites and Hittites and Perizzites ruling the land today.
ഇന്ന് നമ്മുടെ ജീവിതമാകുന്ന ആ പ്രദേശത്തെ അടക്കി വാഴുന്ന അമോര്യരും ഹിത്യരും പെരിസ്യരും ഒക്കെ ഇതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തം എന്നാണ് ശ്രദ്ധിക്കുക. ഞാൻ അവരെ അശേഷം നശിപ്പിക്കും, ഞാൻ അവരെ നിർമൂലമാക്കും.
ന്യായാധിപന്മാരുടെ
പുസ്തകത്തിൽ നാം കാണുന്നത്, ദൈവത്തിന്റെ അതിമഹത്തായിരിക്കുന്ന ഈ വാഗ്ദത്തം അവരിൽ ചിലർ പൂർണ്ണമായി വിശ്വസിച്ചില്ല. ചില ജാതികളെ ജീവിക്കുവാൻ അനുവദിച്ചു. ഇന്നും ക്രിസ്ത്യാനികളായ അനേകരുടെ ജീവിതത്തിൽ പല പാപങ്ങളെയും അവരങ്ങനെ തുടരാൻ
അനുവദിക്കുകയാണ്.
നിങ്ങൾക്കറിയാമോ, അമോര്യരോ ഹിത്യരോ പെരിസ്യരോ ആരുമായിക്കൊള്ളട്ടെ, ഇസ്രായേലിന്റെ മുമ്പിൽ ഇവർക്കൊന്നും നിൽക്കുവാൻ അവർക്ക്
കഴിയുമായിരുന്നില്ല.
ദൈവം യോശുവയോട് പറഞ്ഞത്, നിന്റെ ജീവകാലമൊക്കെയും ഒരുത്തനും നിന്റെ നേരെ നിൽക്കുകയില്ല
എന്നാണ്. റോമാലേഖനം
6:14 ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ഒരു പാപവും നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. ആരാണത് ചെയ്യാൻ പോകുന്നത്? കർത്താവ് പറഞ്ഞു ഞാൻ അവയെ നിർമൂലമാക്കും. 27-ാം വാക്യം ശ്രദ്ധിക്കുക.
I will send my terror in front of you and throw into confusion all these people and I'll make your enemies turn their backs and run away from you.
എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുൻപിൽ അയച്ച് നീ ചെല്ലുന്നിടത്ത് ജാതികളെ ഒക്കെയും അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും.
You must believe that God is on your side against all these cancers and sins in your life which you cannot overcome.
ഈ ഒരു കാര്യം നിങ്ങൾ ഹൃദയപൂർവ്വം വിശ്വസിച്ചേ മതിയാകുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള സകല ക്യാൻസറുകളും പാപത്തിന്റെ ക്യാൻസറുകളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം നിങ്ങളുടെ പക്ഷത്താണ്. പരിശുദ്ധാത്മാവിന്റെ തീയെ ദൈവം അയക്കുന്നത് അവയെ നശിപ്പിക്കുവാനാണ്, പൂർണ്ണമായി നശിപ്പിക്കുവാൻ. എന്നാൽ തുടർന്ന് ദൈവം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നാൽ 29-ാം വാക്യം,
ഐ വിൽ നോട്ട് ഡ്രൈവ് ദം ഓൾ ഔട്ട് ഇൻ വൺ സിംഗിൾ ഇയർ.
ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് ഒരു വർഷം കൊണ്ട് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ച് കളയുകയില്ല. ദൈവത്തിനത് ചെയ്യുവാൻ ശക്തിയില്ലാത്ത കൊണ്ടല്ല, ഒരു നിമിഷം കൊണ്ട് ഈ ശത്രുക്കളെ എല്ലാം നിർമൂലമാക്കുവാൻ ഒരു വർഷം കൊണ്ട്, ഒരു നിമിഷം പോയിട്ട് ഒരു വർഷം കൊണ്ട് ഞാൻ അവയെ എല്ലാം നിർമൂലമാക്കുകയില്ല എന്ന് ദൈവം
പറയുന്നു.
ഇവയെല്ലാം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ദേശം ശൂന്യമാകും, കാട്ടുമൃഗങ്ങൾ നിനക്കൊരു കണിയായി ബാധയായി തീരും. അതുകൊണ്ടാണ് അങ്ങനെ ആത്മീകമായ നിലയിൽ ഇസ്രായേലിനോട് പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥം
എന്താണ്?
ഒരു ദിവസം കൊണ്ട് അല്ലെ, ഒരു വർഷം കൊണ്ട് നിന്റെ ജീവിതത്തിലുള്ള ഈ പാപകരമായിരിക്കുന്ന മല്ലന്മാരെ ജാതികളെ എല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്റെ ഹൃദയം നിഗളം കൊണ്ട് അത്
വലുതാവും.
പെരിസ്യരും ഹിത്യരും ഒന്നും കാണുകയില്ല, പക്ഷേ ആത്മീക നിഗളം ഈ മട്ടിലുള്ളതായിരിക്കുന്ന വലിയ കാട്ടുമൃഗങ്ങൾ അടക്കി വാഴാൻ തുടങ്ങും.
യു നോ ഹൗ സ്മോൾ ലിറ്റിൽ തിങ് ഗോഡ് ഡസ് ത്രൂ യു, യു ബിക്കം ഫക്ക്ഡ് അപ്പ്.
നമുക്കറിയാമല്ലോ, നിങ്ങളിലൂടെ ദൈവം എന്തെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്യുന്ന സമയത്ത് എത്ര വേഗത്തിലാണ് നമ്മുടെ തല വലുതാകുന്നത്. നിങ്ങളെ ആരെങ്കിലും കർത്താവ് ഒരു മുസ്ലിം സ്നേഹിതനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ട്
ഉപയോഗിച്ചെന്നിരിക്കും.
നിങ്ങളുടെ തലയ്ക്ക് തലേ ദിവസത്തെ വലിപ്പമല്ലായിരിക്കും, നിങ്ങളുടെ തല വളരെ വലുതാകും. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഇന്നലത്തെ വലിപ്പമല്ല, തല വലുതായിരിക്കുന്നു. മുസ്ലിം കൂട്ടുകാരൻ രക്ഷിക്കപ്പെട്ട കാര്യം തല ഇത്രയും വലുതാക്കുന്നെങ്കിൽ, ഒരാളുടെ മേൽ കൈവച്ച്, രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു കർത്താവ് അവനെ സൌഖ്യമാക്കിയെങ്കിൽ തല പിന്നെയും വലുതാവും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ചെയ്യത്തില്ല, ഞാൻ പെതുക്കെ പടിപടിയായിട്ട് അത്
ചെയ്യത്തുള്ളൂ.
ഈ ശൂന്യപ്രദേശങ്ങളിൽ വന്ന് കൈയടക്കുന്ന ഈ കാട്ടുമൃഗങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര
മൃഗങ്ങളാണ്.
30-ാം വാക്യത്തിൽ പറയുന്നത് നീ ക്രമേണ കുറേശ്ശെ കുറേശ്ശെ ദേശം കൈവശമാക്കും, അങ്ങനെ ശത്രുക്കളെ നിന്റെ മുമ്പിൽ നീ
നീക്കിക്കളയും.
അതുകൊണ്ടാണ് ദൈവം തന്റെ അഗ്നി അയച്ച് പൊടുന്നനവേ ഒരു നിമിഷം കൊണ്ട് പാപത്തെ എല്ലാം കത്തിച്ചു
കളയാത്തത്.
നമ്മളൊക്കെ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും നല്ല വഴി എന്നാണ്. ദൈവം നമ്മെ ഈ യന്ത്ര മനുഷ്യരെ പോലെയാണ് കരുതുന്നതെങ്കിൽ ഒരുപക്ഷെ നല്ലതാണ്. ഒരു യന്ത്ര മനുഷ്യരെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെക്കുവാൻ കഴിയുമല്ലോ.
Like in the olden days before computers you have these dolls where you screw it up and it just starts walking down, children enjoy playing with them.
ഈ കമ്പ്യൂട്ടറുകളുടെ ഒക്കെ കാലം വരുന്നതിനും കുറെ വർഷങ്ങൾക്ക് മുൻപേ നമുക്കറിയാമല്ലോ, ഇങ്ങനെ കീ കൊടുത്തിട്ട് പാവകളെയൊക്കെ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെക്കും. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വലിയ രസമാണ് നടക്കുന്ന പാവകൾ.
So God could have screwed us up like that and we just go around doing his will.
ദൈവം നമ്മെ ആ നിലയിൽ പാവ മനുഷ്യരായി സൃഷ്ടിച്ച് സ്പ്രിങ്ങിങ്ങനെ കീ കൊടുത്ത് മുറുക്കിയിട്ട് നമ്മളെ ഇങ്ങനെ വിട്ട് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് നടക്കുന്ന യന്ത്ര മനുഷ്യരാക്കിയിരുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? അങ്ങനെയാണെങ്കിൽ നാം വെറും യന്ത്രങ്ങളായിരുന്നേനെ, നാം ദൈവ മക്കളായിരിക്കില്ല.
ഡോൾസ് ഓർ മെഷീൻസ് ഓർ റോബോട്ട്സ്,
അത് പാവകളാണെങ്കിലും യന്ത്രങ്ങളാണെങ്കിലും യന്ത്രമനുഷ്യരാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്.
ഗോഡ് ഹാസ് ടു ഡു എ വർക്ക് ഇൻ അസ് വേർ വി വോളണ്ടറിലി യീൽഡ് ടു ഹിം എവരി ഡേ.
ദിനംതോറും മനഃപൂർവമായിട്ട് നിർബന്ധം കൂടാതെ നാം നമ്മെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തി നമ്മിൽ കർത്താവിന് ചെയ്യേണ്ടതുണ്ട്.
So that's why God doesn't do everything immediately.
അതുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ദൈവം ചെയ്തു തീർക്കാത്തത്.
God is wise.
ദൈവം സർവജ്ഞാനിയാണ്.
But he wants to do a complete work.
എന്നാൽ അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തി സമയമെടുത്താലും അതിന്റെ സമ്പൂർണ്ണതയിൽ ചെയ്യുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
He wants to send the Holy Spirit into us.
അതുകൊണ്ടാണ് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മുടെ ഉള്ളിലേക്ക് അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്.
You can believe that God has got your best intention in mind.
നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചോളം ഏറ്റവും നന്മയായതാണ് അവിടുത്തെ ഹൃദയത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ,
you would not hesitate to give yourself completely to him.
ആ ബോധ്യം, ആ ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മടികൂടാതെ മുഴുവനായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ നിങ്ങൾക്ക് മടിയുണ്ടാകില്ല.
You have no hesitation at all.
നിങ്ങൾക്ക് അതിന് യാതൊരു വിമുഖതയും ഉണ്ടാകില്ല.
Eve had believed in the Garden of Eden, God's plan is the best for me.
ഏദൻ തോട്ടത്തിൽ ഹവ്വ ദൈവത്തിന്റെ അവരെക്കുറിച്ചുള്ള പദ്ധതി ഏറ്റവും നല്ലതാണെന്ന്
കരുതിയിരുന്നെങ്കിൽ,
പിശാച് അവളെ ഏതെല്ലാം നിലയിൽ വശീകരിക്കാൻ ശ്രമിച്ചാലും അവൾ പറഞ്ഞതിനും സാധ്യമല്ല, എനിക്ക് ദൈവം പറഞ്ഞതാണ് വലുത്, എനിക്ക് ദൈവത്തിന്റെ ഏറ്റവും നന്മ ഉണ്ട്, അത് മതി. ദൈവം എന്നോട് പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു വാക്കില്ല, ഞാൻ ചെയ്യുകയില്ല. മറ്റൊരു കാര്യം ചെയ്യാൻ ദൈവം പറഞ്ഞാൽ അത് ഞാൻ ചെയ്യും, എന്റെ നന്മയാണ് ദൈവത്തിന്റെ
ലക്ഷ്യം. We hesitate is because we don't believe that God has our best intention at heart in everything he tells us.
നമ്മുടെ ജീവിത സമയത്തോളം അത്യുത്തമമായ കാര്യമാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉള്ളതെന്ന് നാം വിശ്വസിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയാത്തത്.
I hope you young brothers and sisters will be convinced of this.
ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ, ഈ വിഷയത്തിൽ കർത്താവ് നിങ്ങൾക്ക് ബോധ്യം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Everything that God commands you is for your good.
ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആത്യന്തിക നന്മയ്ക്കാണ്, ഏറ്റവും വലിയ നന്മയ്ക്കായി.
We are all basically selfish people.
അടിസ്ഥാനപരമായി നാം എല്ലാവരും സ്വാർത്ഥരാണ്.
We will choose something which is good for us.
നമുക്ക് വ്യക്തിപരമായി ഏറ്റവും നല്ലത് എന്താണോ അത് തിരഞ്ഞെടുക്കാനാണ് നമ്മുടെ താല്പര്യം.
നാച്ചുറലി
സ്വാഭാവികമായി നമ്മൾ സ്വാഭാവികമായി അങ്ങനെയുള്ളവരാണ്.
സിൻസ് വി ആർ ഓൾ ലൈക്ക് ദാറ്റ്,
നിങ്ങൾ എല്ലാവരും അങ്ങനെയുള്ളവരായതുകൊണ്ട്,
ലെറ്റ് മീ ടെൽ യു വാട്ട് ഇസ് ദി ബെസ്റ്റ് ഫോർ യു.
നിങ്ങളുടെ സ്വാർത്ഥത അന്വേഷിക്കുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളെ തന്നെ മുഴുവനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം.
I can tell you that from 46 years of experience.
46 വർഷത്തെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്നും എനിക്കൊരു മടിയും കൂടാതെ അത് പറയാം.
Why do I say that? Because I don't want you to waste your life for the next 10 years and then discover it.
ഇന്നെന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അടുത്ത 10 വർഷക്കാലം നിങ്ങളുടെ ജീവിതം നിങ്ങൾ പാഴാക്കി മുൻപോട്ട് ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട്
I see so many young people who waste their life and then after 10, 20, 30 years they say, yeah, it would have been better if I'd given my life to Christ then.
പല ചെറുപ്പക്കാരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ ജീവിതം അവർ 10-20 വർഷങ്ങൾ പാഴാക്കിയതിനു ശേഷം ഒടുവിൽ താടിക്ക് കൈകൊടുത്ത് നിരാശരായി ഇത് സംഭവിച്ചു പോയല്ലോ എന്ന് വിലപിക്കുന്നവർ.
When you get married, marry a believer.
നിങ്ങൾ വിവാഹിതരാകുവാൻ പ്രായമായവരോടൊക്കെ ഞാൻ പറയട്ടെ, നിങ്ങളൊരു വിശ്വാസിയായ വ്യക്തിയെ മാത്രമേ വിവാഹം
കഴിക്കാവൂ.
നിങ്ങളെ പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന അളവിലെങ്കിലും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളിനെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുക. നിങ്ങളെപ്പോലെ ആ അളവിലെങ്കിലും അത്രയും ചൂടോടെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം നിങ്ങൾ വിവാഹം കഴിക്കുന്ന ആൾ. ഞാൻ വിവാഹം കഴിച്ച ആ സമയത്ത് അതായിരുന്നു എന്റെ എന്നെ എന്റെ അത്രയും കർത്താവിനെ സ്നേഹിക്കാത്ത തണുത്ത മനസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഏകനായി ജീവിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ അന്ന് കരുതി.
ഐ ഗിവ് യു എ ഗ്യാരണ്ടി, യു വിൽ ഗെറ്റ് ദി ബെസ്റ്റ് ഇൻ എവരിതിങ് ഇൻ ലൈഫ് ഇഫ് യു പുട്ട് ഗോഡ് ഫസ്റ്റ്.
ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുമെന്ന് വരികിലെ എല്ലാ ജീവിത മേഖലകളിലും ഏറ്റവും ഉത്തമമായത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിനെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.
ബിക്കോസ് ഗോഡ് ഹാസ് യുവർ ബെസ്റ്റ് ഇന്റൻഷൻ ഇൻ ഹിസ് ഹാർട്ട്.
കാരണം ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉദ്ദേശങ്ങൾ, താൽപര്യങ്ങൾ അത്യുത്കൃഷ്ടമാണ്, ഏറ്റവും നല്ലതാണ്.
സോ സ്റ്റാർട്ട് ബൈ സറണ്ടറിംഗ് യുവർ എൻടയർ ലൈഫ്, ആംബിഷൻസ്, ഫ്യൂച്ചർ, എവറിതിങ് ടു ജീസസ് ക്രൈസ്റ്റ് നൗ.
നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, ഭാവി എല്ലാം അടങ്ങുന്ന നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഇന്ന് തന്നെ ഇപ്പോൾ കർത്താവിനായി അർപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ.
Lord, I've been a thief. I kept from you what belongs to you.
കർത്താവേ, എന്റെ പേര് കള്ളനെന്നാണ്, കള്ളി എന്നാണ്. കാരണം അങ്ങയുടേതായിരുന്ന ജീവിതത്തെ ഇത്രയും നാൾ ഞാൻ എനിക്കായി പിടിച്ചു വെച്ചല്ലോ.
I'm sorry.
ഞാൻ അതിൽ ദുഃഖിക്കുന്നു കർത്താവേ.
I come back to give it to you now.
ഞാന് ഇതാ മടങ്ങി വരുന്നു. അങ്ങയുടേതായ ജീവിതത്തെ അവിടുത്തെ കൈകളിൽ തിരിച്ചു തരുവാനായി ഞാൻ വരുന്നു.
You love me and I want to love you in return.
അവിടെ നിത്യ സ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചു, ജീവൻ തന്നെ സ്നേഹിച്ചു. അതിന് പകരമായി അങ്ങയെ സ്നേഹിക്കാനായി എന്റെ ജീവിതവുമായി ഞാൻ വരുന്നു കർത്താവേ.
That's going to give you a good foundation for the what we're going to talk about the next few days.
അടുത്ത രണ്ട് ദിവസങ്ങളിലെ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ കൂടുതൽ ഗ്രഹിക്കുവാൻ നല്ലൊരു അടിസ്ഥാനം നിങ്ങൾക്ക് തരുവാൻ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുമെങ്കിൽ നന്നായിരിക്കും. ഇന്ന് ഈ സമയത്ത്, ഈ രാത്രിയുടെ സമയത്ത് ആ ഒരു നല്ല അടിസ്ഥാനമിടുവാൻ നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ അപേക്ഷിക്കട്ടെ. നമുക്ക് തന്നെ വണക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഹൃദയത്തെ കൊണ്ടുവരാം. സാധാരണ വിവാഹം ഒരു നിമിഷം കൊണ്ട് ഉള്ള തിരഞ്ഞെടുപ്പാണ്. അതുപോലെ കർത്താവിനായിട്ടുള്ള തീരുമാനവും ഒരു നിമിഷത്തിന്റെ കാര്യമാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിന്റെ അടുക്കൽ നിൽക്കുന്ന ഈ യുവാവിനെ വിവാഹം കഴിക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്ന് വധുവിനോട് ചോദിക്കുന്ന നിമിഷം അവൾ പറയുന്ന ഉത്തരം അതെ എന്നുള്ളതാണ് ആ വിവാഹത്തെ സാധ്യമാക്കി തീർക്കുന്നത്.
Her whole life is changed.
അതെ എന്ന് ഹൃദയത്തിൽ നിന്നും അർത്ഥമാക്കിക്കൊണ്ട് പറയുന്ന ഒറ്റ വാക്ക് അതാണ് അവളെ വിവാഹിതയാക്കുന്നത്, അവളുടെ ഭാവി ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത് ആ ഏക പദമാണ്. അത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്ന് രാത്രിയിലും ആ ജീവിതം സാധ്യമാണ്. കർത്താവായ യേശുവേ, എന്റെ ജീവിതത്തിന്റെ കർത്താവായിട്ട് അവിടുന്ന് കടന്നു വരണം എന്ന് ഇന്ന് രാത്രിയിൽ ഈ നിമിഷത്തിൽ എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ഞാൻ അങ്ങയുടെ മുൻപാകെ അടിയറ
വെക്കുന്നു.
എന്റെ ജീവിതത്തിലെ എല്ലാ പതിരിനെയും അവിടുന്ന് കത്തിച്ചു കളയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ എല്ലാ ക്യാൻസറുകളെയും അവിടുന്ന് കത്തിച്ച് ദഹിപ്പിച്ച്
കളയണമേ.
അതിനെത്ര നാളുകൾ, എത്ര വർഷങ്ങളെടുത്താലും അവിടുന്ന് അത് ചെയ്യണമേ
കർത്താവേ.
എന്നാൽ ആ പ്രവൃത്തിയുടെ തുടക്കം ഇന്ന് എന്റെ ജീവിതത്തിൽ അവിടുന്ന് തുടങ്ങണം, ഇപ്പോൾ ചെയ്യണമെന്ന് ഞാൻ
പ്രാർത്ഥിക്കുന്നു.
എന്റെ ഹൃദയത്തെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.